അധ്യായം 70. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാർ. വിശുദ്ധ മത്തായി 25:31-46. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോട് സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിക്കും. ഒലിവുമലയിൽ വെച്ച് ക്രിസ്തു ഇപ്രകാരം ന്യായവിധി ദിവസത്തെ രംഗം ശിഷ്യന്മാർക്ക് വിവരിച്ചു കൊടുത്തു. ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ ആശ്രയിച്ചായിരിക്കും ദൈവത്തിൻ്റെ വിധിയുടെ തീർപ്പ് കൽപ്പിക്കുന്നതെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. സകല ജാതികളും ക്രിസ്തുവിൻ്റെ മുമ്പിൽ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ 2-2 ഭാഗങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. സാധുക്കൾക്കും കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി അവർ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിത്യതയിലെ അവരുടെ ഭാവി തീരുമാനിക്കപ്പെടുന്നത്. അന്നാളിൽ അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ ജീവൻ നൽകേണ്ടി വന്നതിനെക്കുറിച്ച് ക്രിസ്തു അവരോട് പറയുകയില്ല. അവർ ചെയ്ത പ്രവൃത്തിയെ ആയിരിക്കും ക്രിസ്തു അവരുടെ മുമ്പാകെ അവതരിപ്പിക്കുക. തൻ്റെ വലതുഭാഗത്തുള്ളവരോട് കർത്താവ് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിൽ ആയിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. എന്നാൽ തങ്ങൾ ശുശ്രൂഷിച്ചത് കർത്താവിനെ ആയിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അവരുടെ ചോദ്യത്തിന് ഉത്തരമായി കർത്താവ് പറയുന്നു, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. തങ്ങൾ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്യുമെന്ന് ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞിരുന്നു. അനേകം പേർ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യും. അനേകം പേർ പീഡനങ്ങളും കഷ്ടതകളും അനുഭവിക്കും. അനേകം പേർ തടവിലാക്കപ്പെടും. ക്രിസ്തുവിന് വേണ്ടി വീടിനെയോ സ്നേഹിതന്മാരെയോ ത്യജിച്ചവർക്ക് ഈ ജീവിതത്തിൽ തന്നെ 100 മടങ്ങ് കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ സഹോദരങ്ങളെ ശുശ്രൂഷിച്ച ഏവർക്കും പ്രത്യേക അനുഗ്രഹം കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ കഷ്ടപ്പെടുന്നവരെ, എൻ്റെ നാമം ധരിച്ചിരിക്കുന്നവർ ശുശ്രൂഷിക്കണം, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്നതിൻ്റെ തെളിവാണിത്. സ്വർഗീയ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന ഏവരും ഒരു പ്രത്യേക അർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം കുടുംബാംഗങ്ങളെ ഒന്നാക്കി തീർക്കുന്നു. എവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുന്നുവോ അവിടെ ദിവ്യബന്ധം പ്രകാശിക്കുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ 4:7. ന്യായവിധി നാളിൽ ക്രിസ്തുവിൻ്റെ അഭിനന്ദനം ലഭിക്കുന്നവർ എല്ലാം വേദശാസ്ത്രത്തിൽ നൈപുണ്യം നേടിയവരല്ല, എന്നാൽ ക്രിസ്തീയ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തിയവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവർ തങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരനുഗ്രഹമായിരുന്നു. അജ്ഞാനികളുടെ ഇടയിൽ പോലും ദയാതൽപരരായവർ ധാരാളം പേര് ഉണ്ട്. ജീവൻ്റെ വചനം അവരുടെ കാതുകളിൽ പതിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ദൈവമക്കളെ ശുശ്രൂഷിച്ചു. മനുഷ്യരിൽ നിന്ന് സത്യത്തിൻ്റെ വെളിച്ചം ലഭിച്ചിട്ടില്ലാത്ത ജാതികളിൽ നിന്നുള്ളവർ തങ്ങൾ അജ്ഞരാണെങ്കിലും സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത്. അവർ നശിച്ചു പോവുകയില്ല. എഴുതപ്പെട്ട ദൈവകൽപ്പനയെക്കുറിച്ച് അവർക്കറിവില്ലെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം പ്രകൃതിയിലൂടെ അവർ കേട്ടിട്ടുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് എന്നവരുടെ പ്രവൃത്തികൾ തന്നെ തെളിയിക്കുന്നുണ്ട്. ദൈവം അവരെ തൻ്റെ മക്കളായി അംഗീകരിക്കുന്നു. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന രക്ഷകൻ്റെ പ്രസ്താവന കേൾക്കുമ്പോൾ അധസ്ഥിതരായ ജനതകളും ജാതികളും എത്ര ആനന്ദതുല്യരായിത്തീരും. ക്രിസ്തുവിൻ്റെ അഭിനന്ദനം കേട്ട് ദൈവജനം സന്തോഷിക്കുമ്പോൾ ദൈവവും ആനന്ദിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹം മനുഷ്യവർഗത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനായി പരിമിതപ്പെടുത്തിയിട്ടില്ല. മനുഷ്യവർഗത്തിലെ എല്ലാവരുമായി ഒന്നിച്ചു പോകാൻ ക്രിസ്തുവിന് കഴിയും. നമ്മെ സ്വർഗീയ കുടുംബത്തിലെ അംഗമാക്കി തീർക്കുന്നതിന് കർത്താവ് ഭൗമിക കുടുംബത്തിൽ പിറന്നു. യേശു മനുഷ്യപുത്രനായി തീരുകയാൽ ആദാമിൻ്റെ പുത്രിപുത്രന്മാരുടെ സഹോദരൻ കൂടിയാണ്. തനിക്ക് ചുറ്റുമുള്ളവർ എല്ലാം പാപികളും താൻ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ടവനുമാണ് എന്ന് സ്വയം പുകഴ്ചയോടെ ഒരു ക്രിസ്ത്യാനി ചിന്തിക്കരുത്. മനുഷ്യവർഗത്തിൻ്റെ ഒരു ഭാഗമായാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. പാപികളുടെയും വിശുദ്ധന്മാരുടെയും സഹോദരന്മാരായിട്ടത്രേ സ്വർഗം അവരെ നോക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരുത്തരെയും ഒഴിവാക്കുന്നില്ല. എല്ലാവരെയും ക്രിസ്തു സ്നേഹിക്കുന്നു. വീണുപോയ ഒരു സഹോദരനെ കൈപിടിച്ചുയർത്തുമ്പോൾ അത് കർത്താവിന് ചെയ്ത ശുശ്രൂഷയായി സ്വർഗം കണക്കിടുന്നു. രക്ഷയുടെ അവകാശികളായി തീരുന്നവരെ ശുശ്രൂഷിക്കുവാൻ ദൈവദൂതന്മാരെ സ്വർഗം അയക്കുന്നു. അവർ ആരൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്കറിഞ്ഞുകൂടാ. ആരൊക്കെ ജയാളികളായിരിക്കുമെന്നും വിശുദ്ധന്മാരുടെ അവകാശത്തിൽ പങ്കാളികളായി തീരുമെന്നും ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനും ആപത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിനും ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുന്നതിനുമായി ദൂതന്മാർ ഭൂമിക്ക് നെടുകയും കുറുകയുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ഒരു വ്യക്തിയെപ്പോലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. ദൈവം മുഖപക്ഷമുള്ളവനല്ല. താൻ സൃഷ്ടിച്ച എല്ലാവർക്കും തുല്യ കരുതൽ ദൈവം നൽകുന്നു. നിങ്ങൾ അശരണരായ നിങ്ങളുടെ സഹോദരന്മാർക്കായി നിങ്ങളുടെ കഥകളെ തുറക്കുമ്പോൾ അദൃശ്യരായ ദൂതന്മാർ സന്തോഷിക്കുന്നു. അവരുടെ സഹിത്വം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശുദ്ധ അന്തരീക്ഷം നിങ്ങൾക്കായിട്ട് അവർ കൊണ്ടുവരുന്നു. അത്തരങ്ങളിൽ ദൈവസ്തോത്രവുമായിട്ട് അവർ വരുന്നു. അതിൻ്റെ പ്രത്യുത്തരം സ്വർഗത്തിൽ ധ്വനിക്കുന്നു. കൃപയുടെ ഓരോ പ്രവർത്തനവും സ്വർഗത്തിൽ വന്ന ധ്വനി ഉതിർക്കുന്നു. നിസ്വാർത്ഥതയോടുകൂടി ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരെ സ്വർഗീയപിതാവ് ഏറ്റവും വിലമതിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഇടതുഭാഗത്ത് ഉള്ളവർ തങ്ങളുടെ സമസൃഷ്ടങ്ങളോട് യാതൊരു സ്നേഹവും കാട്ടാത്തവരാണ്. സമസൃഷ്ടങ്ങളെ അവഗണിച്ച് അവർ ക്രിസ്തുവിനെയായിരുന്നു അവഗണിച്ചത്. തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നില്ല. സാത്താൻ അവരെ അന്ധരാക്കി തീർത്തു. തങ്ങളുടെ സഹോദരങ്ങളോടുള്ളതായ കടപ്പാട് അവർ ഗ്രഹിച്ചില്ല. സ്വാർത്ഥത അവരെ ഗ്രസിച്ചിരുന്നു. മറ്റുള്ളവരുടെ ഞെരുക്കങ്ങളെ അവർ ഗണ്യമാക്കിയില്ല. ദൈവം ധനികരെ സമ്പത്ത് ഏൽപ്പിച്ചിരിക്കുന്നത് കഷ്ടപ്പെടുന്ന തൻ്റെ മക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ മിക്ക ധനികരും മറ്റുള്ളവരുടെ ഞെരുക്കങ്ങളിൽ ഒരുതരം നിസ്സംഗത്വമാണ് പ്രദർശിപ്പിക്കുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന തങ്ങളുടെ സഹോദരന്മാരെക്കാൾ തങ്ങൾ ശ്രേഷ്ഠതയേറിയവരാണ് എന്നവർ കരുതുന്നു. പാവപ്പെട്ടവൻ്റെ സ്ഥാനത്ത് തങ്ങളെ തന്നെ അവർ നിർത്തുന്നില്ല. പാവപ്പെട്ടവൻ്റെ പ്രയാസങ്ങളും പരീക്ഷകളും അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ ഹൃദയത്തിൽ കരുണയ്ക്ക് ഒരു സ്ഥാനവും ഇല്ല. ആർഭാടമേറിയ വീടുകളിലും ദേവാലയങ്ങളിലുമായിട്ട് അവർ ദരിദ്രരിൽ നിന്ന് അകന്നു കഴിയുന്നു. സാധുക്കൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ട തുക ആർഭാടത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി അവർ ചിലവഴിക്കുന്നു. ദൈവത്തിൻ്റെ ആർദ്രമായ കരുണയെക്കുറിച്ച് അറിവ് ലഭിക്കേണ്ടവരായ ദരിദ്രർക്ക് ധനിക സഹോദരങ്ങൾ ബോധപൂർവം അറിവ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ദരിദ്രരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദാരിദ്ര്യം മൂലം മനുഷ്യർ പ്രയാസം അനുഭവിപ്പാൻ നിർബന്ധിതരായിത്തീരുന്നു. അവരുടെ ചിന്തകൾ അതുമൂലം ദ്വേഷവും അസൂയയും കൊണ്ട് മലിനമായി തീർന്നിരിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെ വേദന അറിഞ്ഞിട്ടില്ലാത്തവർ ദരിദ്രരെ പലപ്പോഴും നിന്ദാപൂർവം വീക്ഷിക്കുന്നു. അത് കാരണം ദരിദ്രരായ സഹോദരങ്ങൾ സ്വയബഹുമാനം ഇല്ലാത്തവരായിത്തീരുകയും ചെയ്യുന്നു. ക്രിസ്തു പറയുന്നു, ദാഹിച്ചവനായും വിശന്നവനായും വന്നത് ഞാനായിരുന്നു. ഞാനായിരുന്നു പരദേശിയായി വന്നത്. രോഗിയായി കിടന്നവൻ ഞാനായിരുന്നു. ഞാനായിരുന്നു തടവിൽ കിടന്നത്. നിങ്ങൾ വിഭവസമൃദ്ധമായ വിരുന്നുകൾ നടത്തി ആഹ്ലാദിച്ചപ്പോൾ തെരുവീതിയിൽ ഞാൻ പട്ടിണി കിടക്കുകയായിരുന്നു. ആഡംബരത്തിൽ മതിമറന്ന് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സുഖിച്ചപ്പോൾ ഞാൻ തലചായ്ക്കുവാൻ ഇടമില്ലാതെ വലയുകയായിരുന്നു. നിങ്ങളുടെ അലമാരകളിൽ നിറയെ വസ്ത്രം ഇരിക്കുമ്പോൾ ആവശ്യത്തിന് വസ്ത്രമില്ലാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. നിങ്ങൾ ആഹ്ലാദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തടവിൽ കിടന്ന് ക്ഷയിക്കുകയായിരുന്നു. ദരിദ്രരായവർക്ക് നിങ്ങളുടെ അപ്പക്കഷ്ണങ്ങൾ കൊടുത്തപ്പോൾ, വസ്ത്രമില്ലാതെ വലഞ്ഞവന് നിങ്ങളുടെ പഴയ വസ്ത്രങ്ങൾ കൊടുത്തപ്പോൾ മൗത്തരാജന് കൊടുക്കുകയായിരുന്നുവെന്ന് നിങ്ങൾ ഓർത്തുവോ? ആ ദരിദ്രരുടെ ഇടയിൽ നിങ്ങളുടെ സമീപം ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എന്നെ അന്വേഷിച്ചില്ല. നിങ്ങൾ എന്നോട് കൂട്ടായ്മ ആചരിച്ചില്ല. നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ക്രിസ്തു ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ സന്ദർശിപ്പാനും ക്രിസ്തു നടന്ന പാതകളിലൂടെ നടക്കുവാനും ക്രിസ്തുവിൻ്റെ പ്രവർത്തന കേന്ദ്രമായ ഗലീലാ പ്രദേശങ്ങൾ കാണുവാനും ക്രിസ്തുവിൻ്റെ കണ്ണുകൾ ദർശിച്ച കുന്നുകളും താഴ്വരകളും കണ്ട് സംതൃപ്തി അടയുവാനും ചിലർ ആഗ്രഹിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ കാലടികളെ പിന്തുടരുന്നതിന് നസറത്തിലോ കഫർന്നഭൂമിലോ ബെഥാന്യയിലോ പോകേണ്ട ആവശ്യമില്ല. രോഗക്കിടക്കരികിലും ദാരിദ്ര്യം കടിച്ചുതുപ്പിയ ചെറ്റപ്പുരകളിലും വൻ നഗരങ്ങളിലെ ഇരുളടഞ്ഞ ഇടവഴികളിലും മനുഷ്യഹൃദയം ആശ്വാസം കൊതിക്കുന്ന സ്ഥലങ്ങളിലും യേശുവിൻ്റെ കാൽപ്പാടുകൾ നമുക്ക് കാണുവാൻ കഴിയും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ ചില കാര്യങ്ങൾ നാം പിന്തുടരുമ്പോൾ നാം അവൻ്റെ കാലടികളിൽ നടക്കുകയാണ്. എന്തെങ്കിലും ചെയ്യുവാൻ എല്ലാവർക്കും കഴിയും. ദരിദ്രന്മാർ നിങ്ങൾക്കെല്ലായ്പ്പോഴും അടക്കുകയുണ്ടല്ലോ. യോഹന്നാൻ 12:8. യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്ഥലമില്ലാതെയെന്ന് ആരും കരുതേണ്ടതില്ല. ആയിരം ആയിരം മനുഷ്യർ പാപത്തിൻ്റെ അജ്ഞതയിൽ ക്രിസ്തുവിൻ്റെ നിസ്തൂല സ്നേഹം രുചിച്ചറിയാതെ മരണത്തെ വരിക്കുന്നു. നാം അവരുടെ അവസ്ഥയിലായിരിക്കുകയും അവർ നമ്മുടെ അവസ്ഥയിലെ കഴിയുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുമായിരുന്നു. നമ്മുടെ കഴിവിനൊത്തവണ്ണം നാം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. മത്തായി 7:12. ഇതാണ് ക്രിസ്തുവിൻ്റെ കൽപ്പന. ഈ നിയമം അനുസരിച്ചായിരിക്കും ന്യായവിധി ദിവസത്തിൽ നമ്മുടെ വിധി നിർണ്ണയിക്കപ്പെടുന്നത്. ദുഃഖിക്കുന്നവരെയും പരീക്ഷണതരെയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സഭ സ്ഥാപിക്കുവാനാണ് കർത്താവ് തൻ്റെ വിലയേറിയ ജീവൻ നൽകിയത്. വിശ്വാസികളുടെ കൂട്ടം ദരിദ്രരോ വിദ്യാഹീനരോ അറിയപ്പെടാത്തവരോ ആയിരുന്നേക്കാം. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ഭവനത്തിലോ അയൽപ്പക്കത്തോ ദൂരസ്ഥലത്തോ അവർക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അതിൻ്റെ ഫലങ്ങൾ നിത്യത വരെ എത്തുന്നതും ആയിരിക്കും. ഈ പ്രവൃത്തി ഉപേക്ഷിക്കുന്നത് കാരണമാണ് അനേകർ യുവ ശിഷ്യന്മാർ ക്രിസ്തീയ അനുഭവത്തിൻ്റെ ബാലപാഠങ്ങളിൽ നിന്ന് മുന്നേറാത്തത്. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് യേശു അവരോട് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിച്ച വെളിച്ചം പ്രയാസത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതിൽ കൂടെ കാത്തു സൂക്ഷിക്കാമായിരുന്നു. യുവാക്കളുടെ അടങ്ങാത്ത ഊർജ്ജശക്തി പലപ്പോഴും അവരെ അപകടങ്ങളിൽ കൊണ്ട് ചാടിക്കുമെങ്കിലും മറ്റുള്ളവർക്ക് അനുഗ്രഹം പകരുന്ന ചാനലുകളായി തിരിച്ചുവിടേണ്ടതാണ്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി താല്പര്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ സ്വയത്തെ നാം മറക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നവർക്ക് നല്ല ഇടയൻ ശുശ്രൂഷകനായിരിക്കും. അവർ അവൻ്റെ ജലം പാനം ചെയ്ത് തൃപ്തരാകും. അങ്ങനെയുള്ളവർ ലോകത്തിൻ്റെ വെറിക്കൂത്തുകൾ ഇഷ്ടപ്പെടുകയില്ല. അവരുടെ ഹൃദയഭാരം മനുഷ്യാത്മാവിൻ്റെ രക്ഷയായിരിക്കും. സമൂഹത്തിന് അവരുടെ സേവനം പ്രയോജനകരമായിരിക്കും. യേശുവിനോടുള്ള സ്നേഹം മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്നു. നാം ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന ബോധത്തോടെ പ്രവർത്തിക്കുമ്പോൾ ദൈവവാക്യത്തെക്കുറിച്ച് ഉദാസീനത കാട്ടുകയില്ല. അത് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും അധരങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യും. അജ്ഞരും ശിക്ഷണബോധമില്ലാത്തവരും അനുസരണമില്ലാത്തവരുമായി ഒരു ജനത്തെ ശുശ്രൂഷിപ്പാനായി മോശയെ വിളിച്ചപ്പോൾ ദൈവം നൽകിയ വാഗ്ദത്തം എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നതായിരുന്നു. യഹോവ അരുളി ചെയ്തു, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. പുറപ്പാട് 33:14, 3:12. കഷ്ടപ്പെടുന്ന തൻ്റെ മക്കളെ ശുശ്രൂഷിക്കുന്ന എവർക്കും അവകാശമാക്കാവുന്നതാണ് ദൈവത്തിൻ്റെ ഈ വാഗ്ദത്തം. മനുഷ്യരോട് മനുഷ്യൻ കാണിക്കുന്ന സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. നമ്മിൽ ഈ സ്നേഹം സംജാതമാക്കുവാൻ വേണ്ടിയാണ് മഹത്വത്തിൻ്റെ രാജാവ് നമ്മിൽ ഒരാളായി തീർന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ അന്യോന്യം സ്നേഹിപ്പീൻ. യോഹന്നാൻ 15:12. ക്രിസ്തുവിൻ്റെ ഈ ആജ്ഞ നമ്മിൽ നിറവേറുമ്പോൾ നാമും നമ്മുടെ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. നാം സ്വർഗത്തിൽ പ്രവേശിപ്പാൻ യോഗ്യതയുള്ളവരായിത്തീരും. സ്വർഗം നമ്മിൽ വന്നു കഴിഞ്ഞുവെന്ന് നമുക്ക് ഉറപ്പിക്കാം. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, കൂലിക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയയില്ലയോ? അവൻ മനുഷ്യന് പ്രവർത്തിക്കത്തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? സദൃശ്യവാക്യം 24:11-12. ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാത്തവരും തങ്ങൾക്കുമായി മാത്രം ചിന്തിക്കുകയും തങ്ങൾക്ക് വേണ്ടി മാത്രം കരുതുകയും ചെയ്തവരെ ന്യായവിധി ദിവസത്തിൽ നീതിയുള്ള ന്യായാധിപതി തിന്മ ചെയ്തവരുടെ കൂട്ടത്തിൽ അയക്കും. അവർക്ക് ഒരുപോലെയുള്ള ശിക്ഷ ലഭിക്കും. ഓരോ ആത്മാവിനും ഓരോ ചുമതല പരമേൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് നൽകിയിരിക്കുന്ന കൂട്ടം, നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ? യിരമ്യാവ് 13:20 എന്ന് ഇടയശ്രേഷ്ഠൻ ചോദിക്കുമ്പോൾ നീ എന്ത് ഉത്തരം നൽകും?